പരിശുദ്ധാത്മാവിന്റെ സാദൃശ്യങ്ങളെക്കുറിച്ചാണ് തുടർന്ന് നാം ചിന്തിക്കുവാനായി താല്പര്യപ്പെടുന്നത്. യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ മനുഷ്യർക്ക് അവനെ കാണുവാൻ കഴിഞ്ഞതുപോലെ ഇപ്പോൾ ഇവിടെ പ്രവർത്തനമൂർത്തിയായ പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. പിതാവായ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലാത്തതുപോലെ പരിശുദ്ധാത്മാവിനെയും ആരും കണ്ടിട്ടില്ല. എന്നാൽ അവിടുത്തെ സ്വഭാവത്തെയും പ്രവർത്തനങ്ങളെയും വിശദീകരിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം വിവിധ കാര്യങ്ങളോട് പരിശുദ്ധാത്മാവിനെ തിരുവെഴുത്തിൽ സാദൃശ്യീകരിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. അതിൽ ചിലതിനെ കുറിച്ചാണ് ഇനി നാം പഠിക്കുവാൻ തുടങ്ങുന്നത്. ആദ്യമായി കാറ്റ്, വിൻഡ്. യോഹന്നാൻ 3:8, എഹെസ്കിയേൽ 37:7-10 കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി, അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 2:2 അങ്ങനെയാണ് പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആത്മാവ് എന്നതിൻ്റെ അക്ഷരാർത്ഥമായ കാറ്റ് പരിശുദ്ധാത്മാവിൻ്റെ പ്രഥമ സാദൃശ്യമായി നിലകൊള്ളുന്നു. ആത്മാവ് എന്നതിൻ്റെ അക്ഷരീയ അർത്ഥം കാറ്റെന്നാണ്. ആ കാറ്റ് പരിശുദ്ധാത്മാവിൻ്റെ പ്രഥമ സാദൃശ്യമായിട്ട് അതുകൊണ്ടാണ് നിലകൊള്ളുന്നത്. മൂലഭാഷകളായ എബ്രായയിലും ഗ്രീക്കിലും ആത്മാവ് എന്നതിനും കാറ്റ് എന്നതിനും ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ പദം തന്നെയാണ്. ആ പദത്തെ വായു, ശ്വാസം എന്നിങ്ങനെയും തർജ്ജമ ചെയ്യാം. ഈ സാദൃശ്യം പരിശുദ്ധാത്മാവിൻ്റെ ആഗോളവ്യാപകമായ സാന്നിധ്യത്തെയും ജീവനെയും പ്രവൃത്തിയെയും സൂചിപ്പിക്കുന്ന ഒന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 3:1 വീണ്ടും ജനനത്തെ പറ്റി യേശു കർത്താവ് നിക്കോദിമോസിനോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കാറ്റിനോട് സാദൃശ്യപ്പെടുത്തി സംസാരിക്കുകയുണ്ടായി. ആത്മാവിന്റെ നിഗൂഢവും സ്വതന്ത്രവും ജീവദായകവുമായ പ്രവർത്തനത്തെ വെളിപ്പെടുത്തുവാനാണ് ഈ സാദൃശ്യം കർത്താവ് ഉപയോഗിച്ചത്. കാറ്റ് ശക്തിമത്തായിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവും ശക്തിമത്താണ്. അന്ന് രാജാക്കന്മാർ 19:11, പ്രവൃത്തി 2:2, യോഹന്നാൻ 3:8, 1 കൊരിന്ത്യർ 12:1, കാറ്റിനെപ്പോലെ ആത്മാവ് ജീവിപ്പിക്കുന്നതാണ്. ഉൽപ്പത്തി 2:7, 3:8, യോഹന്നാൻ 3:8, എഹെസ്കിയേൽ 37:9-14. കാറ്റിനെ പോലെ ആത്മാവ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു. യോഹന്നാൻ 3:8, 1 കൊരിന്ത്യർ 12:1. അദൃശ്യമെങ്കിലും രണ്ടിൻ്റെയും പ്രവർത്തനങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാൻ 3:8. രണ്ടാമതായി പരിശുദ്ധാത്മാവിനെ വെള്ളത്തോട് സാദൃശ്യീകരിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കൂ. പുറപ്പാട് പുസ്തകം 17:6, യെഹെസ്കിയേൽ 36:25-27, 47:1, യോഹന്നാൻ 3:5, 4:14, 7:38-39, യെശയ്യാ പ്രവചനം 41:18, 43:19, 44:3, വെളിപ്പാട് 21:6, 22:1-17 തുടങ്ങിയ വാക്യങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിനെ വെള്ളത്തോട് ഉപമിച്ചിരിക്കുന്നതായി കാണുവാൻ കഴിയും. അതിനിർമ്മലവും അതിമഹത്വവുമായ പരിശുദ്ധാത്മ പ്രവാഹമായ ജീവജല ഉറവയെ വെള്ളത്തോട് തന്നെ യേശു കർത്താവ് സാദൃശ്യപ്പെടുത്തി സംസാരിച്ചിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. യോഹന്നാൻ 7:37-39. യോഹന്നാൻ 4:14 ശമര്യക്കാരി സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അവിടുന്ന് ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ പോകുന്ന പരിശുദ്ധാത്മാവിനെ ജീവനുള്ള വെള്ളം എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. വിശ്വാസികൾ ദൈവാത്മാവിന്റെ നിറവ് പ്രാപിക്കുന്നതിനെയും അവരിൽ നിന്ന് ആ ദിവ്യ നിറവിന്റെ വല്ലഭത്വം പുറത്തേക്ക് വ്യാപരിക്കുന്നതിനെയും കുറിച്ച് ജീവജല നദി ഒഴുകുന്നതായി പ്രവാചകന്മാർ സംസാരിച്ചു. സങ്കീർത്തനം 46:4, യോവേൽ 3:18, യെശയ്യാവ് 44:3, സെക്കറിയാവ് 14:8, യെഹിസ്കിയേൽ 47:1-12, പഴയ നിയമത്തിൽ ആലങ്കാരിക ഭാഷയിൽ പറയപ്പെട്ടിരിക്കുന്ന ഈ പ്രവചനങ്ങളെ അതുപോലെ ആലങ്കാരിക ഭാഷയിൽ തന്നെ ഉപയോഗിച്ചിട്ട് അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണെന്ന് യേശു കർത്താവ് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി. യോഹന്നാൻ 7:38-39. ശാരീരിക ജീവിതത്തിന് വെള്ളം എത്രമാത്രം ഒഴിച്ചുകൂടാൻ കഴിവില്ലാത്ത ഘടകമാണോ, അതുപോലെ ആത്മീയ ജീവിതത്തിന് പരിശുദ്ധാത്മാവ് നിലകൊള്ളുന്നു. ഭൗമികമായി വെള്ളത്തിന് എന്ത് ചെയ്യുവാൻ കഴിയുമോ അതു തന്നെ ആത്മാവ് ആത്മീയമായി നിർവഹിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ശുദ്ധീകരിക്കുന്നു, Ephesians 5:26. കുളിർപ്പിക്കുന്നു, സങ്കീർത്തനം 46:4, യോഹന്നാൻ 4:14. ദാഹം ശമിപ്പിക്കുന്നു, യെശയ്യാവ് 41:18. സംതൃപ്തിപ്പെടുത്തുന്നു, സങ്കീർത്തനം 42:1, 63:1. വളർച്ച ഉളവാക്കുന്നു, ഇയ്യോബ് 8:1. നവജീവൻ പകരുന്നു, ഇയ്യോബ് 14:9. സങ്കീർത്തനങ്ങൾ 72:6. നിഷ്ഫലമായതിനെ ഫലഭൂയിഷ്ഠമാക്കുന്നു, സങ്കീർത്തനം 1:3. സമൃദ്ധിയായി നൽകുന്നു, യോഹന്നാൻ 7:37-38. സൗജന്യമായി നൽകുന്നു, വെളിപ്പാട് 21:6, 22:17. വിശുദ്ധ തിരുവെഴുത്തിൽ വെള്ളം എന്നതിനോട് ചേർന്ന് വരുന്ന അനേക വിശേഷണ പദങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രകൃതിയും പ്രവർത്തനത്തെയും വിവരിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 1, ജീവജലം, യോഹന്നാൻ 4:10. ജീവൻ, സമൃദ്ധിയായ ജീവൻ നമ്മിൽ ഉളവാക്കുന്നത് പരിശുദ്ധാത്മാവാകുന്നു. 2, വിശുദ്ധ ജലം, സംഖ്യാപുസ്തകം 5:17-31 വാക്യങ്ങൾ. ഇതേ ജലത്തെ തന്നെ കയ്പുജലമെന്നും ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ശ്രദ്ധേയമാണ്. നാം ദൈവസന്നിധിയിൽ കുറ്റക്കാരല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തിയും ആശ്വാസവുമായിരിക്കും. എന്നാൽ കുറ്റക്കാരാണെങ്കിൽ പരിശുദ്ധാത്മാവ് ന്യായവിധിയുടെ ആത്മാവായിരിക്കും. മറ്റൊരു പദപ്രയോഗം, പാപപരിഹാര ജലം, സംഖ്യാപുസ്തകം 8:7 പാപപരിഹാരം നമ്മിൽ നിവർത്തിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് എന്ന് എബ്രായ ലേഖനം 10:22 വ്യക്തമാക്കുന്നു. വേറെ ഒന്ന്, ശുദ്ധീകരണ ജലം അഥവാ ഒഴുക്കു വെള്ളം, ലേവ്യാപുസ്തകം 15:11-12 വാക്യങ്ങൾ. ഇസ്രായേൽ ജനത്തിന് സമാഗമന കൂടാരത്തിന്റെ അടുക്കൽ വരുന്നതിന് ജലത്താൽ ശുദ്ധീകരണം അത്യാവശ്യമായിരുന്നു. ദൈവസന്നിധിയിൽ ധൈര്യത്തോടെ വരുവാൻ നമ്മെ നിർമ്മലീകരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് വേദപുസ്തകത്തിൽ നൽകുന്ന മൂന്നാമത്തെ സാദൃശ്യമാണ് അഗ്നി. യെശയ്യാപ്രവചനം 4:4, Matthew 3:11, Luke 3:16, അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 2:3-4 വാക്യങ്ങൾ. സ്നാപക യോഗ്യനാൻ യേശു കർത്താവിനെ യഹൂദന്മാർക്ക് പരിചയപ്പെടുത്തുമ്പോൾ അവിടുന്ന് തന്റെ ജനത്തെ ആത്മീയ അഗ്നിയിൽ സ്നാനപ്പെടുത്തുന്ന ആത്മസ്നാപകൻ ആണെന്ന് സാക്ഷിക്കുന്നു. Matthew 3:11-12, Luke 3:16-17. പെന്തക്കോസ്ത് ദിനത്തിൽ ആ പ്രവചനം നിവർത്തിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് യേശു കർത്താവിന്റെ 120 ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്നത് അഗ്നി നാവുകളുടെ സാദൃശ്യമായിട്ടാണ് എന്ന Proverbs 2:3-4 വാക്യങ്ങൾ നാം വായിക്കുന്നു. ഭൗതിക ലോകത്തിൽ അഗ്നിയുടെ പ്രവർത്തനം എന്താണോ അതേ പ്രവർത്തനമാണ് ആത്മീക ലോകത്തിൽ പരിശുദ്ധാത്മാവിനുള്ളത്. അഗ്നി ദഹിപ്പിക്കുന്നതാണ്. ആവർത്തനം 4:24, എബ്രായ 12:29. അഹങ്കാരത്തിൻ്റെയും ദൈവസന്നിധിയിൽ ഉള്ള സ്റ്റബേൺ ആറ്റിറ്റ്യൂഡിൻ്റെ അശുദ്ധമായ കീടനും സ്വയനീതിയുടെ വൃത്തികെട്ട കീറത്തുണിയും കപടഭക്തിയുടെ ഭാവങ്ങളും വൈക്കോലും മുൻകോപത്തിൻ്റെ മുള്ളുകളും അശുദ്ധി ആഗ്രഹങ്ങളുടെ അഴുക്ക് കൂനകളും കലക്കത്തിൻ്റെ കയ്പുള്ള വേരുകളും ദഹിപ്പിക്കപ്പെടണം. ആർക്ക് ഇവ ദഹിപ്പിക്കുവാൻ കഴിയും? ദഹനത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവിനും മാത്രം. യെശയ്യാപ്രവചനം 4:3 അഗ്നി ശുദ്ധീകരിക്കുന്നതാണ്. യെശയ്യാപ്രവചനം 6:7, സംഖ്യ 31:23, ലേവ്യ 10:2, മലാഖി 3:2-3, അഗ്നി വസ്തുക്കളെ ഒരുക്കുന്നു. സങ്കീർത്തനം 68:2, യെശയ്യാവ് 64:1-2, ദൈവത്തിന്റെ ഹിതത്തിനെതിരായി ഉയർന്നു നിൽക്കുന്ന നമ്മുടെ സ്വന്തം താല്പര്യങ്ങളാകുന്ന മഞ്ഞുമലകൾ പരിശുദ്ധ അഗ്നിയാൽ ഒരുക്കപ്പെടണം. അഗ്നി വസ്തുക്കളെ ഉറപ്പിക്കുന്നു. പ്രവൃത്തി 20:24, പരിശുദ്ധാത്മീയ അഗ്നി വിശ്വാസികളെ പാപത്തിനെതിരായി ഉറപ്പിക്കുകയും സുവിശേഷത്തിന്റെ തത്വങ്ങളിൽ നിന്നും കുലുങ്ങാത്തവരായി നിർത്തുകയും സകല പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളുടെയും നടുവിൽ ധൈര്യമുള്ളവരായി ഉറപ്പിക്കുകയും ചെയ്യുന്നു. അഗ്നി ചൂട് നൽകുന്നു. യെശയ്യാവ് 44:16, തിബരിയാസ് കടലിൽ രാത്രി മുഴുവൻ വലവീശി വലഞ്ഞ ശിഷ്യന്മാർ കരയിലിറങ്ങിയപ്പോൾ ആദ്യമായി കണ്ടത് അവരുടെ കുളിർ മാറ്റുവാനായി കർത്താവ് കൂട്ടിയിരിക്കുന്ന തീയാണ്. യോഹന്നാൻ 21:9, പരിശുദ്ധാത്മാവ് നമ്മുടെ കുളിർ മാറ്റുന്ന സ്വർഗീയ അഗ്നിയാണ്. അഗ്നി പ്രകാശിപ്പിക്കുന്നു. സങ്കീർത്തനം 78:14, എഫേസ്യർ 1:17-19 നമ്മുടെ ഹൃദയ ദൃഷ്ടികളെ പ്രകാശിപ്പിച്ചിട്ട് ദൈവത്തിന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാദനം ഇന്നതെന്നും നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നമുക്ക് ഗ്രഹിപ്പിച്ചു തരുന്നത് പരിശുദ്ധാത്മാഗ്നിയാണ്. ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ നമ്മുടെ കണ്ണുകളെ തുറക്കുന്നത് അവിടുന്ന് തന്നെയാണ്. പരിശുദ്ധാത്മാവിന് തിരുവെഴുത്തിൽ നൽകുന്ന മറ്റൊരു സാദൃശ്യമാണ് എണ്ണ. സങ്കീർത്തനങ്ങൾ 45:7, 1 Samuel 16:13, എബ്രായർ 1:8-9 വാക്യങ്ങൾ. വിശുദ്ധ തിരുവെഴുത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതും ഏറ്റവും പരിചിതവും സർവസാധാരണയായി ഉപയോഗിച്ചിട്ടുള്ളതുമായ പരിശുദ്ധാത്മ സാദൃശ്യമാണ് എണ്ണ. പഴയ നിയമത്തിലെ വിശുദ്ധ അഭിഷേക തൈലം പരിശുദ്ധാത്മാവിന്റെ സ്വഭാവത്തെയും അവകാശത്തെയും അധികാരത്തെയും സാദൃശ്യീകരിക്കുന്നു. പുറപ്പാട് 30:25-28, ലേവ്യർ 21:10. ഈ വിശുദ്ധ അഭിഷേക തൈലത്തിന് തുല്യമായ മറ്റൊന്ന് ഉണ്ടാക്കുവാൻ ഇസ്രായേലിൽ ആർക്കും അനുവാദമുണ്ടായിരുന്നില്ല എന്ന് പുറപ്പാട് 30:33 വ്യക്തമാക്കുന്നു. മസിഹ എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. യെശയ്യാവ് 61:1-3, ലൂക്കോസ് 4:14-18, പ്രവാചകരെയും പുരോഹിതന്മാരെയും രാജാക്കന്മാരുടെയും അവരുടെ ഔദ്യോഗിക സ്ഥാനത്തേക്ക് വേർതിരിക്കുമ്പോൾ അഭിഷേകം ചെയ്തിരുന്നതായി തിരുവെഴുത്തിൽ നാം വായിക്കുന്നു. 1 Samuel 16:13, പുറപ്പാട് 29:7, ലേവ്യർ 21:10, യെശയ്യാവ് 41:1. എണ്ണ ഭക്ഷണത്തിനായും വെളിച്ചത്തിനായും ശാരീരിക സൗഖ്യത്തിനായും കർഷണം കുറയ്ക്കുന്നതിനായും ലൂബ്രിക്കേഷൻ ത്വക്ക് മിനുസപ്പെടുത്തുന്നതിനായും സാധാരണ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ആത്മീക മണ്ഡലത്തിൽ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കുകയും പ്രകാശിപ്പിക്കുകയും സ്വതന്ത്രമാക്കുകയും സൗഖ്യമാക്കുകയും ജീവിതത്തെ മിനുസപ്പെടുത്തുകയും ശോഭിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. ആത്മാവിന്റെ മറ്റൊരു സാദൃശ്യമാണ് പ്രാവ്. മർക്കോസ് മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, മർക്കോസ് 1:10, ലൂക്കോസ് 3:21, യോഹന്നാൻ 1:32. യേശു സ്നാനമേറ്റ ഉടനെ പരിശുദ്ധാത്മാവ് പ്രാവ് രൂപത്തിൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് യേശുവിന്റെ മേൽ ആവസിച്ചതിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ വ്യക്തമായ ഒരു സാദൃശ്യമാണ് പരിശുദ്ധ പ്രാവ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. തിരുവെഴുത്തിൽ പ്രാവിനെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നത് ഈ തരുണത്തിൽ പ്രത്യേകം ശ്രദ്ധേയമാണ്. പ്രാവിനെ സ്നേഹത്തോടെ തിരുവെഴുത്തിൽ സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട്. 1 യോഹന്നാൻ 4:12-13, കൊലോസ്യർ 1:8, ആത്മാവിനാലുള്ള സ്നേഹം എന്ന ഗലാത്തി ലേഖനം 5:20-22 വാക്യങ്ങളിൽ ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്തുവിനെ കുറിച്ച് എന്തു പറയുവാൻ കഴിയുമോ അതുതന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുവാൻ കഴിയും. അവിടുത്തെ സ്നേഹം സ്ഥിരവും വിശുദ്ധവും യഥാർത്ഥവുമാണ്. സ്നേഹമാണ് അവിടുത്തെ ഫലം. വിശുദ്ധി, ഉത്തമഗീതം 6:9, ലേവ്യാ പുസ്തകത്തിലും യാഗവസ്തുവായി ഉപയോഗിക്കത്തക്ക വിശുദ്ധ പക്ഷിയായി പ്രാവിനെ കാണുന്നു. അവിടുന്ന് സാക്ഷി നൽകുന്ന വിശുദ്ധിയുടെ ആത്മാവ് മാത്രമല്ല വിശുദ്ധിയുടെ വ്യക്തിത്വവുമാണ്. റോമർ 1:4. സമാധാനം, സങ്കീർത്തനം 55:6, ഗലാത്തിയർ 5:22, പ്രാവ് സമാധാനത്തിന്റെ പ്രതീകമായിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് സമാധാനത്തിന്റെ ഉറവയാണ്. സമാധാനം അവിടുത്തെ ഫലമാണ്. നിഷ്കളങ്കത, മത്തായി 10:16, ജെന്റിൽനെസ് എന്നാണ് ഇതിനുള്ള ഇംഗ്ലീഷ് പദം. ഇതും ആത്മാവിന്റെ ഫലമാണ്. സൗന്ദര്യം, ഉത്തമഗീതം 1:15, പരിശുദ്ധാത്മാവ് മഹത്വപൂർണനാണ്. അവിടുന്നുമായിട്ടുള്ള കൂട്ടായ്മ നമ്മെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നയിക്കുന്നതാണ്. താഴ്മ, ആർദ്രത, യെശയ്യാവ് 38:14, ഇവയും പരിശുദ്ധാത്മാവിന്റെ സ്വഭാവത്തെയും ഫലത്തെയും കാണിക്കും. വേഗത, സങ്കീർത്തനം 55:6, പ്രാവിന്റെ ശക്തി അതിന്റെ ചിറകുകളിലാണ്. പരിശുദ്ധാത്മ പ്രവർത്തനം മിന്നൽ പിണറുകളുടെ വേഗതയെ വെല്ലുന്ന അത്ഭുതകരമായ പ്രവർത്തനമാണെന്ന് സക്കറിയ 10:1 നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ആത്മാവിന്റെ മറ്റൊരു സാദൃശ്യമാണ് മുദ്ര. എഫ് 1:13, 4:30, 2 തിമത്തിയോസ് 2:19, മുദ്ര പൂർത്തീകരിക്കപ്പെട്ട ഒരു വ്യാപാരത്തെ കാണിക്കുന്നതാണ്. യിരെമ്യാവ് 32:10, വസ്തുക്കൾ സുരക്ഷിതമായിരിക്കാൻ മുദ്രയിടാറുണ്ട്. യോബ് 41:15, മത്തായി 27:66, മുദ്രയിടപ്പെട്ട വസ്തു ഉടമസ്ഥാവകാശത്തെ കാണിക്കുന്നു. ഹഗ്ഗായി 2:23, 1 കൊരിന്ത്യർ 3:23. അതുപോലെ പരിശുദ്ധാത്മാവിനാലുള്ള മുദ്ര നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ ത്രിയേക ദൈവം പൂർത്തീകരിച്ച ശുശ്രൂഷയെ കാണിക്കുന്നു. തന്റെ സ്വന്തമായതിനെ തനിക്കായി വേർതിരിച്ച് കർത്താവ് മുദ്രയിട്ടിരിക്കുന്നു. 2 തിമത്തിയോസ് 2:19, കർത്താവ് നമ്മെ വേർതിരിച്ച് വീണ്ടെടുപ്പിൻ നാളിലേക്ക് മുദ്രയിട്ടിരിക്കുകയാണ്. എന്നാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ അശുദ്ധമായ ജീവിതം കൊണ്ട് ദുഃഖിപ്പിച്ചാൽ ദൈവം നമ്മുടെ മേൽ പകരുന്ന പരിശുദ്ധാത്മാവിനെ മടക്കി എടുക്കുകയും മുദ്ര നഷ്ടപ്പെടുകയും ചെയ്യും എന്ന് നാം മറക്കരുത്. എഫ് 4:30, സങ്കീർത്തനം 51:10-11, പരിശുദ്ധാത്മാവിനെ തിരുവെഴുത്തിൽ ഉപമിച്ചിരിക്കുന്ന മറ്റൊരു സാദൃശ്യമാണ് മഞ്ഞും മഴ. സങ്കീർത്തനം 72:6, 68:9, 133:3, ആവർത്തനം 32:28, യെശയ്യാവ് 18:4, ഇയ്യോബ് 29:19. ആത്മാവിന്റെ സാന്നിധ്യം ഉന്മേഷവും ഫലപുഷ്ടിയും നൽകുന്ന ഒന്നാണ് എന്നും മഞ്ഞ് ചിത്രീകരിക്കുന്നു. മഞ്ഞിൻ്റെ ഉറവിടം ദൈവമാണ്. ഉൽപ്പത്തി 27:28. ദൈവീക കരുതലിൻ്റെ ഒരു നല്ല ദാനമായി മഞ്ഞ് നിലകൊള്ളുന്നത് പോലെ ദൈവകൃപയുടെ ഏറ്റവും പരിപൂർണമായ ദാനമാണ് പരിശുദ്ധാത്മാവ്. അവൻ്റെ പ്രസാദമോ പുല്ലിന്മേലുള്ള മഞ്ഞ് പോലെയാകുന്നു എന്ന് സദൃശവാക്യങ്ങൾ 19:12 കാണുന്നു. ശുശ്രൂഷയിൽ പ്രയോജനപ്രദമാണ്. സങ്കീർത്തനം 33:3. സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് പോലെയും ആകുന്നു, അവിടെയല്ലോ യഹോവയുടെ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത് എന്ന് നാം വായിക്കുന്നു. സ്വർഗീയ മഞ്ഞിന്റെ അനുഗ്രഹം ജീവിതത്തിൽ പകർത്തപ്പെടുമ്പോൾ ആ ജീവിതം സ്വർഗത്തുല്യമായി തീരുന്നു. മഴ അതിശക്തവും കുളിർപ്പിക്കുന്നതും ഫലപൂർണമാക്കുന്നതും ധാരാളവുമായിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവുമാകുന്നു. ആത്മാവിന്റെ സമൃദ്ധിയായ വക്തതയെ മഴ സാദൃശ്യീകരിക്കുന്നു. ആവർത്തനം 32:2, സങ്കീർത്തനം 72:6, 84:6, ഹോശേയ 6:3, യിരെമ്യാവ് 5:24, സെഖറിയാവ് 10:1. പരിശുദ്ധാത്മാവിന് തിരുവെഴുത്തിൽ കാണുന്ന മറ്റൊരു സാദൃശ്യം വീഞ്ഞ് എന്നതാ. സങ്കീർത്തനം 104:15, എസിയാവ് 55:1, ലൂക്കോസ് 11:13, എഫേസ്യർ 5:18. ഉന്മേഷം നൽകുന്നതും തുടർമാനമായ സന്തോഷം പകർന്നു കൊടുക്കുന്നതുമായ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ ചിത്രീകരിക്കുന്ന സാദൃശ്യമാണ് വീഞ്ഞ്. എഫേസ്യർ ലേഖനം 5-ാം അധ്യായത്തിൽ രണ്ടു തരത്തിലുള്ള ഉന്മേഷദായക ഉറവിടങ്ങളെ കുറിച്ച് പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നു. മദ്യവും ദൈവവും. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, എന്നാൽ ആത്മാവ് നിറഞ്ഞവരായിരിക്കും എന്ന് പൗലോസ് വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്നു. തുടർന്ന് ആത്മസ്തംഭം, മേഘസ്തംഭം തുടങ്ങി പല സാദൃശ്യങ്ങളും, എലിയാസ് മുതലായ നിഴലുകളും പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുമെങ്കിലും വിസ്താര ഭയത്താൽ ഞാൻ തുടരുന്നില്ല.